أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم. فلما جاءه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده. قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة غلبت فئة كثيرة بإذن الله والله مع الصابرين. فلما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. فهزموهم بإذن الله وقتل داوود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء. ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ആയാത്ത് ദർശ ഖുർആനിലാണ് നമ്മളുള്ളത്. തുടങ്ങും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, വീട്ടിലാണെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലാണ് എന്ന നിലയിൽ വേണം ഇരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരു ഇൽമിന്റെ മജ്ലിസായി പരിഗണിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 249-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത്. മൂസ അലൈഹിസ്സലാമിന്റെ കാലശേഷം വീണ്ടും സീനായ് മരുഭൂമിയിൽ അടിമകളാകാൻ തുടങ്ങുന്ന ബനീസ്രായേലിയർ അന്നത്തെ നബിയായ ശംവീൽ അലൈഹിസ്സലാമിനോട് യുദ്ധം ചെയ്യാൻ, പണ്ട് വേണ്ടെന്ന് വെച്ചൊരു യുദ്ധമുണ്ട്, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില, നീയും അല്ലാഹുവും കൂടി പോയിട്ട് യുദ്ധം ചെയ്തോ. അന്ന് 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ ശിക്ഷിച്ചതാണ്. അതിന്റെ ശേഷം നടക്കുന്ന സംഭവമാണിത്. അങ്ങനെ താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നബി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അവരെതിർത്തു. എന്നാൽ അള്ളാഹുവിന്റെ നിലപാട് വളരെ ഉറച്ചതാണ്. അതുകൊണ്ട് പിന്നീട് അവർ അംഗീകരിച്ചു. അവർക്ക് ഒരു ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാലമായി അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന വിശുദ്ധ പേടകം അത്താബൂത്ത് അത് അവരെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ താലൂത്ത് അധികാരമേറ്റു എന്ന് കേട്ടപ്പോഴേക്ക് വിജയം ഞങ്ങളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭയങ്കരമായ ആവേശ തള്ളിച്ച ഉണ്ടായി. അതോടുകൂടി നേരത്തെ താലൂത്ത് രാജാവാകുന്നതിനെ എതിർത്തു പറഞ്ഞിരുന്ന കാരണവന്മാർ അവരൊക്കെ നിഷ്പ്രഭമായി, അവരെയൊന്നും ആർക്കും വേണ്ടാതെയായി. താലൂത്തായി താരം താബൂത്ത് തിരിച്ചു കിട്ടിയതോടുകൂടി. അങ്ങനെ ജനങ്ങൾ മുഴുവൻ താലൂത്തിന്റെ പിന്നാലെ അണിനിരന്നു. അത് മുതൽക്കുള്ള സംഭവമാണ് ഇനി പറയുന്നത്. ആ അർത്ഥം പറയുമ്പോ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കലമ്മ ഫസല, ഫസല എന്നുള്ള വാക്കിന്റെ അർത്ഥം വേർപെട്ടു, വിട്ടു എന്നൊക്കെയാണ് നമ്മൾ പറയലുണ്ടല്ലോ. നമ്മള് വീട് വിട്ടു, അല്ലെങ്കിൽ കോഴിക്കോട് വിട്ടു, കോട്ടയം വിട്ടു എന്നൊക്കെ പറയുന്നത് പോലെ പുറപ്പെടുന്നതിന് വിട്ടു എന്ന് പറയാം. വണ്ടി സ്റ്റേഷൻ വിട്ടു എന്നൊക്കെ പറയും. എന്നതുപോലെ താലൂത്ത് വിട്ടപ്പോൾ അഥവാ താലൂത്ത് പുറപ്പെട്ടപ്പോൾ, ഫലമ്മ ഫസല താലൂത്ത്, താലൂത്ത് പുറപ്പെട്ടപ്പോൾ, ബിൽ ജുനൂദ്, ആ സൈന്യവുമായിട്ട്. ഏ സൈന്യം? ബനീ ഇസ്രായേലിയർ ഒന്നാകെ അണിനിരന്ന മഹാസൈന്യം, അതാണ് ബിൽ ജുനൂദ്. കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, മുബ്തലീകും, ബലാ പരീക്ഷണം, ഇബ്തല പരീക്ഷിച്ചു, മുബ്തലീകും പരീക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ പരീക്ഷിക്കുകയാണ്. ബി നഹറിൻ, ഒരു നഹർ കൊണ്ട് അഥവാ ഒരു പുഴ കൊണ്ട്. ഫമൻ ശരിബ മിൻഹു, അതിൽ നിന്ന് ആര്, ഫ അപ്പോൾ മൻ, ആര് ശരിബ കുടിച്ചുവോ, മിൻഹു അതിൽ നിന്ന്, ആ പുഴയിൽ നിന്ന്, ഫ അവൻ, ഫ അപ്പോൾ, ലൈസ അവനല്ല, മിന്നി എന്നിൽപ്പെട്ടവൻ അഥവാ എന്റെ ആളല്ല. വമൻ ലം യത്അംഹു, ആര് കുടിച്ചിട്ടില്ലയോ അഥവാ കുടിക്കാത്തവൻ, കുടിക്കാത്തവൻ എന്നല്ല, യത്അംഹു എന്ന് പറഞ്ഞാൽ തഅമ എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാണ്, രുചിച്ചു നോക്കുക പോലും ചെയ്യാത്തവൻ എന്നർത്ഥം. ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ് അഥവാ എന്റെ ആളാണ്. ഇല്ലാ മനഖ്തറഫ, എഹ്തറഫ എന്ന് പറഞ്ഞാൽ കുമ്പിളിൽ കോരിയെടുത്തു എന്നാണ്. ഇല്ലാ മനഖ്തറഫ, ഇല്ലാ ഒഴികെ, മൻ ആര് അല്ലെങ്കിൽ ഒരുത്തൻ, എഹ്തറഫ അവൻ കോരിയെടുത്തിരിക്കുന്നു, കോരിയെടുത്തവൻ ഒഴികെ, ഓർഫതൻ ഒരു കോരൻ അല്ലെങ്കിൽ ഒരു കുമ്പിൾ, ബിയദിഹി അവന്റെ കൈകൊണ്ട്, ഫ എന്നിട്ട്, ശരിബു മിൻഹു അവർ അതിൽ നിന്ന് കുടിച്ചു, ഇല്ലാ കലീല കുറച്ചാളുകൾ ഒഴികെ എല്ലാവരും കുടിച്ചു, മിൻഹും അവരിൽപ്പെട്ട. ഫലമ്മ ജാവസഹു അത് അദ്ദേഹം മുറിച്ചു കടന്നപ്പോൾ, ആര്, ഹുവ അദ്ദേഹവും, വല്ലദീന ആമനോ മാഹു അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും, ആരു, അവര് പറഞ്ഞു, ലാ താഖത്തലന, ഞങ്ങൾക്ക് താക്കത്തില്ല. താക്കത്ത് തന്നെയാണല്ലോ ഇപ്പം മലയാളത്തിൽ നമ്മൾ പറയലില്ലേ, താക്കത്തില്ല അഥവാ കഴിവില്ല, ശേഷിയില്ല. അല്ലയവുമ്മ, ഇന്ന്, ബിജാലൂത്ത, ജാലൂത്തിനോട് എതിരിടാൻ, ബിജാലൂത്തി എന്നല്ലേ വേണ്ടത് ശരിക്ക്, അത് പേരായതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. ബിജാലൂത്ത, ജാലൂത്തിനോട് ഞങ്ങൾക്ക് കഴിവില്ല അഥവാ ജാലൂത്തിനെ എതിരിടാൻ ഞങ്ങൾക്ക് കഴിവില്ല. വ ജുനൂദി, അവന്റെ സൈന്യത്തോടും. കാല, പറഞ്ഞു, ആര് പറഞ്ഞു, അല്ലദീന യലുന്നൂന, വിചാരിക്കുന്നവര് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നവര് പറഞ്ഞു. എന്ത് പ്രതീക്ഷിക്കുന്നവർ? അന്നഹും, നിശ്ചയം അവരാണ് എന്ന്. ഈ ഇന്ന അന്നയാകുമ്പോഴൊക്കെ എന്ന് എന്നൊരർത്ഥം കൂടി ഉണ്ടാകും, നിശ്ചയമായും എന്ന്, നിശ്ചയം അവർ ആണെന്ന്. എന്താണെന്ന്? മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ. ലഖിയ കണ്ടുമുട്ടി, ലാഖിൻ കണ്ടുമുട്ടുന്നവൻ, മുലാഖൂൻ കണ്ടുമുട്ടുന്നവർ, മുലാഖിൻ കണ്ടുമുട്ടുന്നവൻ, മുലാഖൂന കണ്ടുമുട്ടുന്നവർ. അന്നഹു മുലാഖുല്ലാഹി, അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണെന്ന് വിചാരിക്കുന്നവർ. ലാഖ യുലാഖി മുലാഖു, ലാഖ എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടി എന്നർത്ഥം. യദുല്ലൂന അന്നഹും മുലാഖുല്ലാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പറഞ്ഞു, അഥവാ നല്ല പരലോകബോധമുള്ളവർ പറഞ്ഞു. കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ, കം എത്ര, മിൻ ഫ്രം അർത്ഥം, ഫ്രം ഫിയത്ത് വിഭാഗം, ഖലീലത്തിൻ കുറച്ചുള്ള വിഭാഗം, കുറച്ചുള്ള എത്ര വിഭാഗങ്ങളാണ് ഖലബത്ത് തോൽപ്പിച്ചത്, ഫിയത്തൻ കസീറത്തൻ ധാരാളം ആളുള്ള വിഭാഗത്തിന്, ഫിയത്തിന് ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ അനുമതിയോടെ അഥവാ അള്ളാഹുവിന്റെ പിന്തുണയോടെ എന്നർത്ഥം. വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു സാബിറുകളുടെ കൂടെയാകുന്നു, അഥവാ സ്ഥൈര്യം അവലംബിക്കുന്നവരുടെ, ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെയാകുന്നു. ബനീ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമാണല്ലോ പറഞ്ഞു വരുന്നത്. അങ്ങനെ വലിയ മഹാസംഘം താബൂത്ത് തിരിച്ചു കിട്ടിയതോടുകൂടി രൂപപ്പെട്ടുണ്ടായ ആവേശ കമ്മിറ്റി, എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് ജാലൂത്തിനെ നേരിടാൻ. ജാലൂത്ത് ഗോലിയാത്ത് എന്നാണ് ബൈബിളിൽ പറയാം. അന്നത്തെ വളരെ ക്രൂരനായ, വളരെ ശക്തനുമായ രാജാവായിരുന്നു. ആ ആക്രമണത്തെ പ്രതിരോധിച്ചില്ല എങ്കിൽ ബനീ ഇസ്രായേലിയരുടെ സമൂഹത്തെ ജാലൂത്ത് നക്കിത്തുടക്കും, നശിപ്പിച്ചു കളയും. കാരണം അതിനു വേണ്ടിയാണ് ജാലൂത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഫിർഔനെ അവർ കണ്ടതാണ്, ഫിർഔനേക്കാളും ക്രൂരനാണ് ജാലൂത്ത്. ഫിർഔൻ ഒരു നാട്ടിലെ ഭരണാധികാരിയും ബനീ ഇസ്രായേലിയർ അവിടുത്തെ പ്രജകളുമാണ്, അവരുടെ തൊഴിലാളി, അടിമ തൊഴിലാളികളാണ്. ജാലൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബനീ ഇസ്രായേലിയർ അങ്ങനെയല്ല, കൊന്നൊടുക്കേണ്ട വിഭാഗമാണ്. അതുകൊണ്ട് അതിനേക്കാളും വലിയ ക്രൂരതയാണ് ജാലൂത്തിൽ നിന്ന് ബനീ ഇസ്രായേലിയര് അന്നത്തെ മുസ്ലിം സമുദായം ബഹക്കുന്നത്. അതുകൊണ്ടാണ് രാജാവിന് നിശ്ചയിച്ചു തന്നാ ഞങ്ങൾ യുദ്ധം ചെയ്തോളാം എന്നൊക്കെ നബിയോട്, പണ്ട് മൂസാ നബിയോട് ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഹൗനാ ഖാഇദൂൻ എന്ന് പറഞ്ഞ ആളുകൾ തിരിച്ച് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉള്ള സംഘവുമായിട്ട് ജാലൂത്ത് താലൂത്ത് പുറപ്പെട്ടു. ഫലമ്മ ഫസല താലൂത്ത ബിൽ ജുനൂദ്, അൽ ജുനൂദ് എന്ന് പറഞ്ഞ ആ സൈന്യം, അങ്ങനെ രൂപപ്പെട്ട സൈന്യം എന്നർത്ഥം. ഈ സൈന്യത്തിന്റെ സൈന്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴ കടക്കാനുണ്ടായിരുന്നു. ജോർഡാൻ നദിയാണ് എന്നാണ് പണ്ഡിതന്മാര് ചരിത്രകാരന്മാര് പലരും പറയുന്നത്, അല്ല വേറൊരു നദിയാണ് എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. ഏതോ ആവട്ടെ, അത് നദി ഏത് എന്നത് വിഷയമല്ല, ഫലസ്തീന് തിരിച്ചു പിടിക്കാനാണ് പോണത്, അതിന്റെ ഇടയിലുള്ള നദി എന്ന് അർത്ഥമുള്ളു. പാല അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ, അള്ളാഹു താല നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഒരു പുഴ കൊണ്ട്. എന്താ പരീക്ഷണം? ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമല്ലം യതഅമുഹു ഫഇന്നഹു മിന്നി, അതിൽ നിന്ന് കുടിക്കുന്നവനാരും അതിൽ നിന്ന് പിന്നെ രുചിക്കുന്നവൻ, രുചി നോക്കുന്നവൻ പോലും അതിൽ നിന്ന് കുടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അഥവാ അവനെ ഞാൻ കൂട്ടൂല, അക്കരെ കൊണ്ടുപോകില്ല എന്നർത്ഥം. തീരെ രുചിക്കാതിരിക്കുകയാണ് വേണ്ടത്. വമല്ലം യതഅമുഹു ഫഇന്നഹു മിന്നി, അതിൽ നിന്ന് രുചി നോക്കുക പോലും ചെയ്യാത്തവൻ അവൻ എന്നിൽപ്പെട്ടവനാണ്. ഇല്ലാ മനഅ്തറഫ ഉർഫത്തം ബിയദി, കുറച്ചാളുകളും കൂടി എന്നിൽപ്പെട്ടവനാണ്, അതാരാ ഒരു കുമ്പിള് ഒക്കെ ദാഹം മാറാൻ വേണ്ടി മാത്രം ഒരു ഒരു കഴിക്കുമ്പോഴും ഒക്കെ വേണമെങ്കിൽ, വളരെ അത്യാവശ്യമാണെങ്കിൽ കുടിക്കുന്നവരും എന്നിൽപ്പെട്ടവരാണ്. എന്താണ് ഈ പരീക്ഷണം? ഒന്നുകൂടി അത് അർത്ഥം പറഞ്ഞു നോക്ക് നിങ്ങൾ. ഇന്നല്ലാഹ മുബത്തലീക്കും ബിനഹരിൻ, അള്ളാഹു നിങ്ങളെ ഒരു പുഴ കൊണ്ട് പരീക്ഷിക്കുകയാണ് എന്നാണ്. അള്ളാഹു തആല പല രീതിയിൽ പരീക്ഷിക്കും വിശ്വാസികളെ. സൂറ അൽ ഫജ്റിൽ അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അവനെ പരീക്ഷിക്കാൻ വേണ്ടി നാം അവന് പിന്നെ ആദരവ് നൽകി, നിഅമത്തും നൽകി. ഫയഖൂലു റബ്ബി അക്രമൻ, അപ്പൊ അവൻ പറയും അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്. അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാനൻ. പരീക്ഷിക്കുവാൻ വേണ്ടി റിസ്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോ അപ്പൊ അവൻ പറയും പഠിച്ചവൻ എന്നെ മാനം കെടുത്തിയിരിക്കുകയാണെന്ന്. രണ്ടുമല്ല, പരീക്ഷണമാണ്. ഇഷ്ടംപോലെ വെള്ളമുള്ള നദി, അത് മുറിച്ചു കടക്കുന്നവനോടാണ് പറയുന്നത്, ഇതുകൊണ്ട് പരീക്ഷിക്കുകയാണ്. എന്താ പറഞ്ഞത്? എന്തിനാണ്? അനുസരണം ഒരു അനുസരണവും അച്ചടക്കവുമാണ് ഒരു സംഘത്തിന്റെ, പ്രത്യേകിച്ചും ഒരു സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആൾബലമല്ല. നമുക്കറിയാലോ, അലക്സാണ്ടർ ചക്രവർത്തി മാസഡോണിയയിൽ നിന്ന് ഒരു സംഘവുമായി ഒരു സൈന്യവുമായിട്ട് അങ്ങ് പുറപ്പെട്ടിട്ട് ലോകം മൊത്തം കീഴടക്കലായിരുന്നു ലക്ഷ്യം. പഞ്ചാബിൽ വരെ എത്തി ഇറ്റലിയിൽ നിന്ന് പോന്നിട്ട്. അതുവരെ ആരും ആരും തടഞ്ഞു നിർത്തിയില്ല. പഞ്ചാബിലാണ് തടയപ്പെട്ടത്. കോമ്പി ഒരു സംഘമാണ്, എത്ര രാജ്യങ്ങളെയാണ് ജയിച്ചടക്കിയത്. കാരണം എന്താ? കരുത്തുറ്റ ഒരു സംഘമാണ്. ഇവിടെ ഒരു സംഘം ആകണമെങ്കിൽ എന്ത് വേണം? നേതൃത്വം വേണം, അനുസരണം വേണം. അപ്പോഴേ ഒരു ടീം അതാകുകയുള്ളൂ. ഒരാൾക്കൂട്ടത്തിന് ഒന്നും നേടാൻ കഴിയില്ല. പറഞ്ഞാൽ കേൾക്കണം, കേൾക്കാൻ തയ്യാറുള്ള അനുയായികളാകുമ്പോൾ മാത്രമേ ഒരു ടീമിന് ഒരു ഒരു കളി പോലും ജയിക്കാൻ കഴിയുള്ളൂ. ക്യാപ്റ്റൻസി ഉണ്ടാവണം, ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കണം. സൈന്യത്തിലും അങ്ങനെയാണ്. സൈന്യത്തിൽ അച്ചടക്കമാണ്. എന്താണോ കമാൻഡർ ഉത്തരവിട്ടത് അത് അനുസരിച്ചു കൊള്ളണം. അതെന്തിനാണ് ഇപ്പൊ അങ്ങനെ? അങ്ങനെ ആയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ആയാലും പോരെ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോ മുന്നോട്ട് പോകാനുള്ളൊരു വഴിയാണ് ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അതിപ്പോ ഒരാള് റൈറ്റ് വെച്ചാൽ എന്താ കുഴപ്പം? റൈറ്റ് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ഒരുത്തൻ വിചാരിച്ചിട്ട് ഓൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോ റൈറ്റ് വലത്തുകാല് മുന്നോട്ട് വെച്ചാല് ഒന്നവനെ പണി ചെയ്യും, അവിടുന്ന് തന്നെ ശിക്ഷിക്കും. തീരെ പറഞ്ഞിട്ട് കേൾക്കില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. കാരണം മൊത്തം സൈന്യത്തിന് ഓൻ ദൂഷ്യമാണ്. അങ്ങനെ കർശനമായ അച്ചടക്കമാണ് ഒരു സൈന്യത്തിന്റെ ഒന്നാമത്തെ കരുത്ത് എന്ന് പറയുന്നത്. ആയുധബലമൊക്കെ അതൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ സംഘത്തെ, ഈ വലിയ ആൾക്കൂട്ടത്തെ വേർതിരിച്ചെടുക്കണമല്ലോ, പറഞ്ഞാൽ കേൾക്കുന്നവരും അല്ലാത്തവരുമായിട്ട്. നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഒരു അച്ചടക്കമുള്ള അനുസരണമുള്ള കൊച്ചു സംഘമാണെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മുടെ രാജ്യത്തും നമ്മുടെ കാലത്തും. അതേസമയത്ത് വലിയ ആൾക്കൂട്ടം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. കൊച്ചു സംഘം വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, അതേസമയത്ത് വലിയ മഹാപ്രസ്ഥാനം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അത് പറയുമ്പോൾ ആളുണ്ടാവുന്നല്ലാതെ. ഇതൊക്കെ അതിന്റെ കാരണം. അപ്പൊ അങ്ങനെ ഇവരെ ഒന്ന് ഐറ്റം തിരിക്കണമല്ലോ. പരീക്ഷണങ്ങൾ അതിനു വേണ്ടിയാണ്. അള്ളാഹു തആല സൂറത്തു ആലി ഇംറാനിൽ അല്ല പറയുന്നുണ്ട്, പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തിന്? അത്താ യമീസൽ ഖബീസു മിന തയ്യിബി, നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കാൻ. വല യഅലമന്നല്ലാഹു അല്ലദീന സദഖു വല യഅലമന്നൽ കാദിബീൻ, സത്യം പറഞ്ഞവരെയും നുണ പറഞ്ഞവരെയും വേർതിരിക്കാൻ, ആത്മാർത്ഥതയുള്ളവരെയും കാപട്യമുള്ളവരെയും വേർതിരിക്കാൻ നടത്തും. ഇങ്ങനെ വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനാണ്. അല്ലാതെ ഇപ്പൊ പിന്നെ ഒഴുകുന്ന പുഴയിൽ നിന്ന് ആളുകൾ വെള്ളം കുടിച്ചതിന് ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, പറഞ്ഞാൽ കേൾക്കൽ ആരാണ് എന്ന് പരീക്ഷിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. എന്നിട്ട് എന്തുണ്ടായി? ഫഷരിബു മിൻഹു ഇല്ലാ ഖലീലം മിൻഹു, ഫഷരിബു മിൻഹു, ആ പുഴയിൽ നിന്ന് കുടിച്ചു, ഇല്ലാ ഖലീലം മിൻഹു, അവരിൽ നിന്ന് തുച്ഛം ആളുകൾ ഒഴികെ. കുറഞ്ഞ ആളുകൾ, വലിയ സംഘം ഒന്നാകെ പുറപ്പെട്ടതാണ്. പക്ഷെ അതിൽ പറഞ്ഞാൽ കേൾക്കുന്നവർ അവരൊരു കൊച്ചു സംഘമാണ്. അവര് കുടിച്ചു, അവര് അനുസരിച്ചു, ബാക്കിയുള്ളവരെ എല്ലാവരും അയാളിപ്പോ എന്തിനാ ഈ പറയണത്, പുഴയിൽ ഒഴുകുന്ന വെള്ളം ആര് എത്ര കുടിച്ചാലും ഇപ്പൊ എന്താ കുഴപ്പം, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മളിപ്പോ പരിപാടി നടത്തിയ പോരെ എന്ന മനസ്സായിരുന്നു ഭൂരിപക്ഷത്തിന്. അതുകൊണ്ട് അവര് അതൊക്കെ ലംഘിച്ചു, എല്ലാവരും പുഴയിൽ നിന്ന് ധാരാളം വെള്ളം നന്നായി കുടിച്ചു. വെറും വെള്ളമാണ്, വേറെ ഒരു കുഴപ്പമില്ല, വിഷമൊന്നുമില്ല, നല്ല വെള്ളം തന്നെയാണ്. പക്ഷെ പറഞ്ഞാൽ കേൾക്കുമെന്ന് ഐറ്റം തിരിക്കാനാണ് അള്ളാഹു തആല പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത്. എന്തിനാണിത് പറയണത്? അത് ഞാൻ ആയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞുതരാം. ഇത് വെറുതെ പറയല്ല അള്ളാഹു, ഇതിനൊരു ഉദ്ദേശ്യമുണ്ട്. അങ്ങനെ എന്തുണ്ടായി? അദ്ദേഹവും വിശ്വസിച്ചവരും കടന്നു. ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനു മഅഹു. ഫലമ്മാ ജാവസഹു, പുഴ മുറിച്ചു കടന്നപ്പോൾ, ഹുവ അദ്ദേഹവും, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പം നിന്ന വിശ്വാസികളും. ഈ ആമനു ലൈസ മിന്നി ഫലൈസ ഫൈന്നഹു മിന്നി എന്നാണല്ലോ രണ്ട് പ്രയോഗമുള്ളത്. ഒന്ന് എന്നിൽപ്പെട്ടവനല്ല, രണ്ട് എന്നിൽപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെ നമ്മിൽപ്പെട്ടവനല്ല, നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം എന്താ? ശരിയായ മൂമിനല്ല എന്നാണ്. കാഫിറാകുന്നു പറഞ്ഞില്ല, പക്ഷെ ഇവിടെയും അത് തന്നെയാണ്. അനുസരിച്ചവരെ മാത്രമാണ് അള്ളാഹു തആല മൂമിന് എന്ന് വിളിക്കുന്നത്. കാരണം വിശ്വാസികളോടുള്ള ആവശ്യപ്പെട്ട മൂന്ന് അനുസരണങ്ങളുണ്ട് ഈമാനിന്റെ അടിത്തറയിൽ. ഒന്ന് അത്തിയുള്ളാഹ, രണ്ട് അത്തിയുർ റസൂല, മൂന്ന് ഉലിൽ അംരി മിൻകും, നേതൃത്വത്തിന് അള്ളാഹു റസൂല് നേതൃത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തന്നെ അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വമൻ യുത്തിഉ റസൂല ഫഖദ് അത്താ അല്ലാഹ്, റസൂലിനെ അനുസരിക്കുന്നവൻ അള്ളാഹനെയാണ് അനുസരിച്ചത്. റസൂലുള്ള കുറച്ചുകൂടി അത് വിശദീകരിച്ചിരിക്കുന്നു, വമൻ എന്നെ അനുസരിച്ചവൻ അള്ളാഹനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു. വമൻ അസാ അമീരി ഫഖദ് അസാനി, വമൻ അതാ അമീരി ഫഖദ് അതാനി, വമൻ അസാ അമീരി ഫഖദ് അസാനി, എന്റെ അമീറിനെ ധിക്കരിച്ചവൻ എന്നെ ധിക്കരിച്ചു, എന്റെ അമീറിനെ അനുസരിച്ചവൻ എന്നെ അനുസരിച്ചു. ഈ താലൂത്ത് എന്ന് പറയുന്നത് ഷംബീൽ അലൈഹി സ്വലാമിൻ അമീറാക്കിയ ആളാണ്, അതാണ് മലിക് എന്ന് പറയുന്നത്. നബി ഷംബീൽ അലൈഹി സ്വലാമാണ് അദ്ദേഹം സൈന്യത്തലവനായി നിശ്ചയിച്ച ഇമാറത്താണ് താലൂത്ത്. അപ്പൊ താലൂത്തിനെ അനുസരിക്കല് ഷംബീലിനുള്ള അനുസരണമാണ്, ഷംബീലിനുള്ള അനുസരണം അള്ളാഹ്ക്കുള്ള അനുസരണമാണ്. താലൂത്തിനെ ധിക്കരിച്ചാൽ അത് താലൂത്തിനുള്ള ധിക്കാരമല്ല, ഷംബീലിനെ ധിക്കരിക്കലാണ്, ഷംബീലിനെ ധിക്കരിച്ചാൽ അള്ളാഹനെ ധിക്കരിക്കലാണ്. ഏട്ടനെയും അഞ്ചനെയും കൂടി ഒരു വഴിക്ക് പറഞ്ഞയക്കുമ്പോ വാപ്പ പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു ഇളയവനോട്, എടാ കാക്ക പറയും പോലെ കേൾക്കണട്ടോന്ന് അല്ലേ. എന്നിട്ട് അവൻ കേട്ടില്ലെങ്കിൽ അത് ഉമ്മാനെ ഉപ്പാനെയാണ് ധിക്കരിക്കുന്നത്, അഞ്ചൻ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ രണ്ടാളെയും കൂടി ഒരു വഴിക്ക് പറഞ്ഞ അയച്ചപ്പോ. ഇതന്നെ അത് വലിയ തിയറിയൊന്നുമല്ല, മക്ക് സാമാന്യമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. പിന്നെ അതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അള്ളാഹു തആല നിങ്ങളെ ഒരു പുഴ കൊണ്ട് പരീക്ഷിക്കുന്നു. അള്ളാഹു എപ്പോഴാണ് ഇത് പറഞ്ഞത്? അത് താലൂത്തിന് വഹിയൊന്നും ഇല്ലല്ലോ, താലൂത്തിന് നബിയൊന്നും അല്ല, സേനാനായകനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ പോലെ ഒക്കെയുള്ള. എന്നിട്ട് അദ്ദേഹം പറയണത് അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കുന്നു എന്നാണ്. അപ്പൊ പോയിരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ വഹി ഉണ്ടായിട്ടുണ്ട് ഈ സംഘത്തെ വേർതിരിക്കണം, പറഞ്ഞാൽ കേൾക്കുന്നവരെ അല്ലാത്തത്. ഷംബീൽ അലൈഹി സ്വലാമിന് വഹി ഉണ്ടായ അടിസ്ഥാനത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് അദ്ദേഹം താലൂത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഇവരെ വേർതിരിക്കണം പുഴ കടക്കുമ്പോ എന്ന്. അങ്ങനെ അതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ പറയാണ് എന്നല്ല, എനിക്ക് ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കട്ടെ എന്നല്ല, നബി നിങ്ങളെ പരീക്ഷിക്കുന്നു എന്നല്ല, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ ദീനിന്റെ മുഴുവൻ കൽപ്പനകളും ഇസ്ലാമിക നേതൃത്വത്തിന്റെ മുഴുവൻ ആഹ്വാനങ്ങളും അള്ളാഹുവിന്റെ ആഹ്വാനങ്ങളാണ് എന്ന് ചുരുക്കം. അപ്പോഴാണ് ഒരു സംഘം ഇസ്ലാമിക സംഘമാകുക. അങ്ങനെ അവരും വിശ്വാസികളും താലൂത്തും വിശ്വാസികളും കടന്നപ്പോൾ കാലു ഈ വിശ്വാസികൾ പറഞ്ഞു, ലാ താഖത്ത ലനൽ യൗമ, ഇന്ന് ഞങ്ങൾക്ക് കഴിവില്ലട്ടോ, ബിജാലൂത്ത വ ജുനൂദിഹി, ജാലൂത്തിനെയും അവന്റെ സംഘത്തെയും നേരിടാൻ. എന്താ കാരണം? വലിയ ആൾക്കൂട്ടമായിട്ട് പുറപ്പെട്ടതായി, അതിലെ ഭൂരിപക്ഷം ആളുകളെയും പുഴയുടെ അക്കരെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അതോടുകൂടി അവരൊരു കൊച്ചു സംഘമായിട്ട് മാറി. ഈ ജാലൂത്താണെങ്കിൽ ഭയങ്കര ശക്തനാണ്, വലിയ സൈന്യമാണ്, അയാള് തന്നെ വലിയ കരുത്തനാണ്. അതിന്റെ പുറമെ ശരീരമാസകലം പടയങ്കി കണ്ടുപിടിച്ചത് ആ കാലത്താണെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇരുമ്പ് കുപ്പായം ഇട്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ. ഇങ്ങനെയുള്ള വലിയ ശക്തനെ ഞങ്ങൾ എങ്ങനെ നേരിടും? ഇതിന്റെ കാര്യത്തിൽ വലിയ അസ്വസ്ഥതയിലും പേടിയിലുമായിരുന്നു യഥാർത്ഥത്തിൽ അവരുണ്ടായിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ കുറച്ചാളുകൾ, ഈ കൊച്ചു സംഘമാണ്, അതിൽ തന്നെ കുറച്ചാളുകൾ നല്ല ഈമാനുള്ള ആളുകളാണ്. അവര് പറഞ്ഞു, കാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇതിന്റെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പഠിച്ചതാണ്, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹി, അല്ലേ? ഈമാനിന്റെ അടയാളമായിട്ട് അള്ളാഹുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ കണ്ടുമുട്ടുമെന്ന്. എന്താണ് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഖാശിഈൻ എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരും അവനിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നവരുന്നൊക്കെ അല്ലേ തുടക്കത്തിൽ പറഞ്ഞത്? അത് തന്നെ ഇവിടെയും പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുക, മരിച്ച രക്തസാക്ഷിയായി സ്വർഗത്തിൽ പോകും. ഇനി മരിക്കാതെ ഇനി യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് കൊടുക്കുക. എന്നാലും അള്ളാഹ് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പ്രതിഫലം തരും. വിജയിച്ചാലോ ഇരട്ടി നേട്ടമായി, ഇഹലോകത്തും പ്രതിഫലം കിട്ടും, പരലോകത്തും പ്രതിഫലം കിട്ടി. എന്തായാലും നഷ്ടം എന്ന ഒരു അജണ്ട ഇല്ല. ഒന്നുകിൽ രക്തസാക്ഷിയായി സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ വിജയിച്ച് വീട്ടിലേക്ക്. ഇനി ഒരു വേള പരാജയപ്പെട്ടാലും പ്രതിഫലം കിട്ടുക. ഇങ്ങനെയാണ്, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പിന്തുണയും സഹായവും അവന്റെ തീരുമാനം അനുകൂലവുമാണെങ്കിൽ എത്ര കൊച്ചു കൊച്ചു സംഘങ്ങൾ വമ്പൻ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സംഘത്തിന്റെ വലിപ്പമല്ല വിജയത്തിന്റെ അടയാളം എന്ന് പറയുന്നത് എന്ന് അവര് പറഞ്ഞു എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എത്ര വമ്പൻ സംഘങ്ങൾ, കൊച്ചു സംഘങ്ങൾ വമ്പൻ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? വല്ലാഹു മഅസ്സാബിരീൻ, പിന്നെ അല്ല പറയാണ്, അവരാ പറഞ്ഞത് തന്നെയാണ് ശരി. എന്താ? സബറുൾ, സാബിറുകളുടെ കൂടെയാണ് അല്ലാഹു. ആരാ സാബിറുകൾ? സാബിറുകൾ എന്ന് പറയുന്നത്, സബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു സബർ ഉണ്ട് അല്ലെ, ക്ഷമ. ക്ഷമ അതിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞിരുന്ന സബർ കണ്ടില്ലേ, യുദ്ധത്തിന്റെ മുമ്പിലൊക്കെയാണ് സബർ പറഞ്ഞത്. യുദ്ധത്തിലെ സബർ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സബറിന്റെ ഉദാഹരണം പറയല്, ഒരു മുഖത്തടിച്ചപ്പോ മറ്റേ മുഖവും കാട്ടിക്കൊടുത്തു എന്നൊക്കെയാണ്. മറ്റേ മുഖത്ത് പഠിച്ചാലോ? അതല്ല സബർ. പിന്നെയോ? എന്ത് പ്രതിസന്ധി ഉണ്ടായാൽ പോലും സത്യത്തിൽ ഉറച്ചു നിൽക്കലാണ് സബ്ര്, പതറുകയില്ല, പിന്നോട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സബ്ര് എന്ന് പറയുന്നത്. അത് നിത്യജീവിതത്തിലെ സബ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചു, ചീത്ത വിളിക്കുമ്പോഴുള്ള സബ്ര് എന്താ? അത് സഹിക്കല് മാത്രമല്ല, പിന്നെയോ എന്റെ നാവ് കൊണ്ട് നല്ലത് മാത്രമേ പറയൂ എന്നത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ്. അത് അവൻ ഇങ്ങോട്ട് തെറി വിളിച്ചത് കൊണ്ട് തെറി എന്റെ നാവ് കൊണ്ട് തിരിച്ച് ഞാൻ പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കലാണ് സബ്ര്. അവിടെ അത് തന്നെയാണ് സ്ഥൈര്യം എന്നാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ. അള്ളാഹു സ്ഥൈര്യം അവലംബിക്കുന്നവരുടെ, സ്ഥൈര്യമുള്ളവരുടെ കൂടെയാകുന്നു എന്ന് പറഞ്ഞാൽ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെയാകുന്നു. എന്തിനാണിത് പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കണം, ബദറിന്റെ തൊട്ട് മുമ്പ് അള്ളാഹു തആല ഇറക്കിയ സൂറത്താണ് ഈ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്. ബദർ ആകുന്ന അബൂജഹലിന്റെ വമ്പൻ ഭീഷണി നേരിടുവാൻ മദീനയുടെ സംരക്ഷകരായ വിശ്വാസികളുടെ സമൂഹത്തെ പ്രാപ്തരാക്കുന്ന ട്രെയിനിങ് ക്ലാസ് ആണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ ബക്കറയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ താലൂത്തിന്റെയും സംഘത്തിന്റെയും അതേ അവസ്ഥയാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ബദരീങ്ങളുടെയും അവസ്ഥ. 1009 ആളെ നേരിടാൻ വേണ്ടി കൊച്ചു സംഘമാണ് 313 ആളുകൾ. അത് തന്നെ അവര് യുദ്ധത്തിന് തയ്യാറായി പോയതല്ല, കച്ചവട സംഘത്തെ പിടികൂടണം, അവരുടെ സ്വത്തെല്ലാം കൂടി കൊള്ളയടിച്ച സംഘം ഇതിലൂടെ അവരുടെ മുഹാജിറുകൾ മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇതുവഴി പോകുന്നുണ്ട്, അവരെ പിടികൂടണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടവരാണ്. അവരാണ് അബൂജഹലിന്റെ വമ്പൻ സായുധ ശക്തിയെ വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ലാതെ നേരിടേണ്ടി വന്നത്. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തായത് എന്താ? അത് ഈ കഥയാണ്. അള്ളാഹു തആല കഥ വെറുതെ പറയില്ല, കഥക്കൊക്കെ ഒരു ഉദ്ദേശ്യം ഉണ്ടാകും. നമുക്കറിയാലോ സാഹിത്യവും സാമൂഹ്യവും കൂടി വലിയ ബന്ധം ഉണ്ടാകും. ചില നോവലുകള് പല രാജ്യങ്ങളിലും വിപ്ലവം ഉണ്ടാകാൻ കാരണമായത് ചില നോവലുകളും ചെറുകഥകളും ഒക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഘീ ഭരണകൂടം ഉണ്ടാകുന്നതിന് രാമായണം സീരിയലിൽ വഹിച്ച പങ്ക് പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ്. കാരണം ആ രാമായണം ഇങ്ങനെ കണ്ട പോലെയായിരുന്നു പിന്നീട് അദ്വാനിയുടെയും ഒക്കെ പിന്നെ അവതരിക്കല്. എന്നതുപോലെ ഈ ബദറിനെ നേരിടാൻ പോകുമ്പോ സഹാബികൾക്കൊക്കെ തോന്നുന്നത് ഞങ്ങളും താലൂത്തും കൂടി പോകുന്നു എന്ന നിലയിലാണ്. ആ വിജയത്തിൽ, താലൂത്തിനുണ്ടായ വിജയത്തിലാണ് ഇവർ ആവേശം കൊള്ളുന്നത്. അതിനൊക്കെ തന്നെയാണ് അള്ളാഹു തആല ഈ പറയുന്നത്, അല്ലാതെ വെറും അഴുതു പറയല്ല അള്ളാഹു ചെയ്യുന്നത്. ആയിക്കോട്ടെ, എന്നിട്ട് എന്തുണ്ടായി? അടുത്ത ആയത്ത് നോക്കാം നമുക്ക്. ഫലമ്മാ ബറസൂ ലിജാലൂത വജുനൂദി, ഫലമ്മാ ബറസൂ, ബറസ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടി എന്നാണ്, അഥവാ അവര് വെളിപ്പെട്ടപ്പോൾ എന്നാണ് വാക്കിന്റെ നേരെ അർത്ഥം. ഇവർക്ക് ജാലൂത്തും നേർക്ക് നേരെ കണ്ടു, യുദ്ധം ചെയ്യല്ല, നിന്നു, അഭിമുഖമായി നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെട്ടു എന്നർത്ഥം. ഫലമ്മാ ബറസൂലി ജാലൂത്ത, അവർ ജാലൂത്തിന് വെളിപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ജാലൂത്തിന് ആയിട്ട് മുഖാമുഖം നിന്നപ്പോൾ എന്നൊക്കെ അർത്ഥം. വ ജുനൂദിഹി, ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും. ഖാലു, അവർ പ്രാർത്ഥിച്ചു. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ, റബ്ബന ഞങ്ങളുടെ നാഥ, അഫ്രിഗ് അലൈന, നീ ഞങ്ങൾക്ക് ഒഴിച്ചു തരേണമെന്നാണ്. ഫറഖ എന്ന് പറഞ്ഞാല് ഫറാഖ് ഒഴിവ് ദിവസത്തിന് വരെ പറയും, ചുട്ടി, ഹോളിഡേ. ഫറഖ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു. അഫ്രഖ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു. ഈ രണ്ടും ഒഴിച്ചുവാണ് എന്ന് പറഞ്ഞാൽ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണേനും അത് തന്നെയാ പറയാ. കാരണം ജഗ് കാലിയാക്കലാണല്ലോ, ജഗ് ഒഴിവാക്കലാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോ നടക്കുന്നത്. അതുകൊണ്ടാ ഒഴിച്ചു എന്നുള്ള വാക്ക് രണ്ടിടത്തും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. എന്നതുപോലെ അള്ളാഹുവിനോട് പറയണം, അഫ്രിഖ അലൈന, നീ ജഗ്ഗിൽ നിന്ന് ഒഴിച്ചു തരുന്ന പോലെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒഴിച്ചുതാ, അഥവാ ഇങ്ങോട്ട് ചൊരിഞ്ഞുതാ. എന്താ ചൊരിഞ്ഞു തരേണ്ടത്? സബ്റൻ, സബ്ർ അഥവാ സ്ഥൈര്യം ചൊരിഞ്ഞുതാ, ഉറച്ചു നിൽക്കണം ഞങ്ങൾ. എന്നിട്ട് എന്ത് വേണം? ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണം. നീ ഉറപ്പിച്ചു നിർത്ത്, സബത്ത ഉറച്ചു, സബത്ത ഉറപ്പിച്ചു. അക്കദാമന കദമ ജമ്മു അക്കദാമ, ഞങ്ങളുടെ കാലടിപ്പാദങ്ങൾ. വൻസുർണ, ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനതക്ക് എതിരിൽ. ഒന്നുകൂടി പറഞ്ഞാക്ക, വലമ്മാ ബറസൂലി ജാലൂത്ത വജുനൂദി, അവർ ജാലൂത്തിനും സംഘത്തിനും നേരെ നിന്നപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഏറ്റുമുട്ടാൻ നിന്നപ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നൊക്കെ. കാലു, അവർ പ്രാർത്ഥിച്ചു. കാലു എന്ന് പറഞ്ഞാല് പ്രാർത്ഥിച്ചു, പറഞ്ഞു, ചോദിച്ചു, മൂന്നർത്ഥത്തിലും വരും. ശേഷം വരുന്നത് പ്രാർത്ഥനയാകുമ്പോ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം വരിക. ഇവിടെ പ്രാർത്ഥനയാണല്ലോ. റബ്ബന അഫ്രിഖ അലൈന സബ്റാ, ഞങ്ങൾക്ക് സബ്ര് ചൊരിഞ്ഞു തരണമേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർണ അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അവര് വലിയ ഭീഷണി അഭിമുഖീകരിക്കുമ്പോ എന്താ പ്രാർത്ഥിച്ചത്? ആരാ പ്രാർത്ഥിച്ചത്? അല്ലദീന യദുന്നൂന അന്നഹു മുലാഖുല്ലാഹി, എന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിച്ച അഥവാ ശരിയായ മൂമിനുകൾ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾക്ക് സബ്ര് ചൊരിഞ്ഞു തരണമേ എന്ന്. സബ്ര് അവർക്ക് അങ്ങോട്ട് ഉണ്ടായാ പോരെ, പിന്നെന്തിനത് ചൊരിഞ്ഞു തരണേ എന്ന് ചോദിക്കുന്നത്? ആ ഈമാൻ വരെ അള്ളാന്റെ ഫളാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഫളാണ് മോമിനായിരിക്കാൻ നമുക്ക് തോന്നി എന്നത്. ചുറ്റും തോന്നാലോ, നമ്മുടെ ലോകത്ത് ഭൂരിപക്ഷം മനുഷ്യരും മറിച്ചാണല്ലോ ഉള്ളത്. മുസ്ലിങ്ങള് ജനസംഖ്യ കൊണ്ട് തന്നെ ന്യൂനപക്ഷമാണ്. പിന്നെ ആ ന്യൂനപക്ഷമായ ജനസംഖ്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം വേണമെന്ന് ഈമാനും വേണമെന്ന് വെച്ചവര് വളരെ ചെറിയ ഒരു സംഘമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അങ്ങനെ മൂമിനായിരിക്കുക എന്നത് തന്നെ അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്താണ് അള്ളാഹ്ക്ക് ശുക്ര്. അതുപോലെ അള്ളാഹിന്റെ നിഅമത്താണ് ദീനിൽ സബ്റു ഇസ്തിഖാമത്ത്. അത് അള്ളാഹിനോട് ചോദിക്കുകയാണ്, പഠിച്ചവനെ നീ ഞങ്ങൾക്ക് സബ്റു തരണമേ. അള്ളാഹിനോട് അവർക്ക് ചോദിക്കായിരുന്നല്ലോ, നീ പഠിച്ചവനെ ഈ സംഘത്തെ പരാജയപ്പെടുത്തി ഞങ്ങളങ്ങോട്ട് ഒഴിവാക്കിത്തായെന്ന്. അതല്ല അവര് ചോദിച്ചത്. ഇത് നേരിടാൻ ഉറച്ച, ഭീഷണികൾ നേരിടാൻ ഉറച്ചവരുടെ തീരുമാനമാണ്. അല്ലാതെ ഞങ്ങൾക്ക് വയ്യാതെ തീരുമാനിച്ചവരെ, ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പിന്നോട്ട് ഓടരുത്, ഞങ്ങൾ പേടിക്കരുത്, ഞങ്ങൾ പതറരുത്, ഞങ്ങൾ ഞങ്ങളുടെ ആദർശത്തിലും ദൗത്യത്തിലും ഉറച്ചു തന്നെ നിൽക്കണം, അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. അത് തീരുമാനിച്ചവരുടേതാണ് പ്രാർത്ഥന. പ്രാർത്ഥനകൾക്കൊക്കെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ. ആവശ്യമുള്ള കാര്യമാണ് ചോദിക്കുക, ആഗ്രഹമുള്ള കാര്യമാണ് ചോദിക്കുക. അത് തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യം വേണം ചോദിക്കാൻ. നമ്മളൊരു കാര്യം അള്ളാഹിനോട് ചോദിക്കുമ്പോ അത് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിരിക്കണം. ഉമ്മാനോട് ഭക്ഷണം ചോദിക്കുമ്പോ കഴിക്കാൻ തീരുമാനിച്ചവനാണല്ലോ ചോദിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഇരുന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ നാളെ ഇന്നെ എന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കി തരണേന്ന് ദ്വാരക്കാത്തത് എന്താ? അത് അവിടെ അതാകാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ നേടാൻ തീരുമാനിച്ചതാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ആദ്യം നമ്മൾ തീരുമാനിക്കണം ഇതെനിക്ക് വേണമെന്നുള്ളത്. എന്നതുപോലെ അധ്വാനിക്കാനുള്ള ശക്തി അത് ചോദിക്കണം, അധ്വാനിക്കാനുള്ള ബുദ്ധി അത് ചോദിക്കണം, അധ്വാനിക്കാനുള്ള സബ്ര്, ഇവിടെ അതാണ് അവർ ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് സബ്ര് ഇല്ലാതെ ഞങ്ങൾ പേടിച്ചുകൊള്ളുമെന്ന് പേടിയാകുന്ന പഠിച്ചവന്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സബ്ര് തരണേന്നല്ല, സബ്ര് ഇങ്ങോട്ട് ഒഴിച്ചു തരണേന്നാണ്. ഒരുപാട് വേണം സബ്റു എന്നർത്ഥം. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തേണം. പതറാൻ ഇട സാധ്യതയുണ്ട്, കാരണം അത്രയും വലിയ ഭീഷണിയാണ് നേരിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പതറാതെ ഉറച്ചു നിർത്തേണമേ. ഇത് നിത്യജീവിതത്തിൽ നമുക്കും ആവശ്യമുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ അള്ളാഹുവിനോട് പലപ്പോഴും ചോദിക്കാറുള്ളത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായം തന്നെയാണ് സബുറും. പഠിച്ചവനെ എന്നെ വഴിതെറ്റിക്കരുത്. ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അള്ളാഹുമ്മ ഇനി അഴുതിപ്പിക്കാൻ അതല്ല ഔ ഉദില്ല ഔ അസല്ല ഔ ഉസില്ല ഔ അദ്ലമ ഔ ഉദ്ലിമ ഔ അജ്ഹല ഔ ഉജ്ഹില അലയ്യ. പഠിച്ചവനെ ഞാൻ വഴിതെറ്റുന്നതിൽ നിന്ന്, ഞാൻ വഴിതെറ്റിക്കുന്നതിൽ നിന്ന്, ഞാൻ അക്രമം ചെയ്യുന്നതിൽ നിന്ന്, ഞാൻ അക്രമം ചെയ്യപ്പെടുന്ന അക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, ഞാൻ വിഡ്ഢിത്തം ചെയ്യുന്നതിൽ നിന്ന്, ഞാൻ വിഡ്ഢിത്തം കാണിക്കപ്പെടുന്നതിൽ നിന്ന് ഒക്കെ എന്നെ നീ കാത്തോളണമേ. ഇത് ചൊല്ലിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഞാൻ അക്രമൊന്നും ചെയ്യൂല എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയ പോരെ, പോരാ നിലപാട്. അത് സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കാനും വേണം അള്ളാന്റെ സഹായം. അത് നമുക്ക് നിത്യജീവിതത്തിലൊക്കെ ബാധകമായതാണ്. അത് കാരണം പതറാനിടയുണ്ട് ജീവിതത്തിൽ. നിത്യജീവിതത്തിൽ ഇത് മാത്രമൊന്നുമല്ല, പതറുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ക്ലാസ് കേൾക്കുന്നത് ഇന്റർനെറ്റിലാണ്. ഈ ഇന്റർനെറ്റോളം മനുഷ്യൻ പതറാൻ സാധ്യതയുള്ള യൂട്യൂബിനോളം പതറാൻ സാധ്യതയുള്ള വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അവിടെയും വേണം പഠിച്ചവനെ സബ്ര്. കളിക്കുന്നത് അപകടം പിടിച്ച സാധനം കൊണ്ടാണ്. അവിടെയൊക്കെ നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള സബ്ര് തരണമേ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അതാണ് ഒരുങ്ങിപ്പുറപ്പെട്ട ഒരു സൈന്യം ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം സബ്ര് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ച് പറഞ്ഞത്. ശക്തി തരണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അല്ല സബ്ര് തരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. കാരണം എന്താ, മുകളിൽ പറഞ്ഞിരിക്കുന്നു വല്ലാഹു മഅ സാബിരീൻ, സബ്റുള്ളവരുടെ കൂടെയാണ് അല്ലാഹു എന്ന്. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന വൻസുർണ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. സത്യനിഷേധികളെ നേരിടാൻ തീരുമാനിച്ചവരുടെ പ്രാർത്ഥനയാണത്. സത്യനിഷേധികളുടെ കാര്യം നീ നോക്കിക്കൊള്ളണമേ എന്നല്ല, ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. ഞങ്ങൾ പണിയെടുക്കും കുഫറിനെതിരിൽ, ജാഹിലിയത്തിനെതിരിൽ, അസത്യത്തിനെതിരിൽ, അധർമ്മത്തിനെതിരിൽ. നീ എന്തു വേണം ആ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. അസത്യത്തിന്റെ ആളുകളെ അങ്ങോട്ട് നീ തകർക്കണമേ. ബനി ഇസ്രായേലിൽ അതാ പറഞ്ഞത്. പക്ഷെ ബദരീങ്ങൾ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ബദറിന്റെ തലേന്ന് റസൂലുള്ളാഹിനോട് സഹാബികൾ പറഞ്ഞത് അള്ളാന്റെ റസൂലേ ഇതേ കഥ ഉദ്ധരിക്കുന്നുണ്ട് അവരവിടെ. പിന്നെ എന്നിട്ട് പറയാണ് ബനി ഇസ്രായേലിൽ പറഞ്ഞതുപോലെ ഇദ്ഹബ് അന്ത റബ്ബക ഫഖാതില ഇന്നാ ഹൗനാ ഖാഇദൂൻ എന്ന് ഞങ്ങൾ പറയില്ല റസൂലേ. ഞങ്ങൾ പറയുക ഇദ്ഹബ് അന്ത റബ്ബക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, താങ്കളും അല്ല യുദ്ധം ചെയ്യ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് എന്നേ ഞങ്ങൾ പറയുകയുള്ളൂ. നാളെ ഞങ്ങളെയും കൊണ്ട് കടലിൽ ചാടാനാണ് അള്ളാന്റെ റസൂലിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങളെല്ലാവരും ചാടിയിരിക്കും താങ്കളുടെ കൂടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ഒന്ന് കരയിൽ ബാക്കി ഉണ്ടാക്കുകയില്ല എന്നാണ് അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഈ കഥയുടെ സ്വാധീനമാണത്. കാരണം അവര് ശത്രുവിനെ കണ്ടുമുട്ടുമ്പോ പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ, പണി ഞങ്ങൾ എടുക്കുകയാണ്, നീ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്യുന്നവനെ അല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ, നടക്കുന്നവന്റെ അല്ലേ കൈ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മലർന്നു കിടന്നിട്ട് പിന്നെ നടക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞതിന് ഒരു അർത്ഥമില്ലല്ലോ. അതാണ് അങ്ങനെ ആ ഭീഷണിയെ നേരിടാൻ തീരുമാനിച്ച സംഘം അതിൽ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തുണ്ടായി, സസ്പെൻസ് ആണ് അവിടെ നിന്നോട്ടെ. ഇൻഷാല്ലാ നാളെ നമുക്ക് പറയാം. പമ്പൻ സംഭവമാണ് അവിടുന്ന് അങ്ങോട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും പകർത്തുവാനും പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾക്ക് നടുവിലാണ് നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിൽ, തഖ്വയിൽ, ഈമാനിൽ, ഇഖ്ലാസിൽ സബറി നൽകി, ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തെ മുറുകെ പിടിച്ച് അസത്യത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള കരുത്ത് നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അസത്യത്തെ അള്ളാഹു പരാജയപ്പെടുത്തുകയും അതിനെതിരെ പ്രവർത്തിക്കുവാൻ, അസത്യത്തിനെതിരെ പ്രവർത്തിക്കുവാൻ നമ്മെ അള്ളാഹു സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين. اللهم انصر امراءنا وعلماءنا والف بين قلوبنا المؤمنين ووحد صفوفنا وشتت اعداءنا وايد ايدينا لاقامه الدين. ربنا اجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ربنا لا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والظالمين والفاسقين عنا يا خفي الألقاف نجنا مما نخاف. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.